السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തമമായ നാമങ്ങൾ, അൽ അസ്മാഉൽ ഹുസ്ന, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള, പഠിക്കുന്നതിനു വേണ്ടിയുള്ള സദസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ദർസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ ഏറെ പരിശുദ്ധമായ, ഏറെ മഹത്തരമായ അല്ലാഹുവിന്റെ നാമങ്ങളിലെ അടിസ്ഥാനമായി പരിഗണിക്കപ്പെട്ട അല്ലാഹ് എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടാമതായി, ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർറഹ്മാൻ, അർറഹീം എന്നീ രണ്ട് നാമങ്ങളാണ്. നമ്മുടെ കവിതയിൽ അതിന്റെ അഞ്ചാമത്തെ വരിയിൽ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു അൻതൽ ഹലീമുൽ ആലിമുൽ അലീമു. അല്ലാഹ് എന്ന നാമം കഴിഞ്ഞാൽ പിന്നീട് അതിൽ നൽകിയിട്ടുള്ളത് അർറഹ്മാൻ, അർറഹീം എന്നീ രണ്ട് നാമങ്ങളാണ്. ഈ രണ്ട് നാമങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ അതിലെ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞ നാമമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനി അർറഹീം. വിശുദ്ധ ഖുർആനിൽ അർറഹ്മാൻ എന്ന നാമം, അത് 57 തവണ വന്നിട്ടുണ്ട്. അതിലൊരു തവണ അർറഹ്മാൻ എന്ന സൂറത്ത് ആ പേരായി തന്നെ വന്നിട്ടുണ്ട്. അർറഹ്മാൻ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 50-ലധികം സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതിലൊരു തവണ സൂറത്തിന്റെ പേരായി അർറഹ്മാൻ എന്ന സൂറത്ത് ആ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർറഹീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 114 ഇടങ്ങളിൽ വന്നിട്ടുണ്ട്. ധാരാളമായി വന്ന അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒന്നാണ് അർറഹീം എന്ന നാമം. റഹ്മാൻ എന്ന നാമത്തിന്റെ ഇരട്ടിയോളം റഹീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അർറഹ്മാൻ എന്ന നാമം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിൽ പറഞ്ഞു. മറ്റു പല സൂറത്തുകളിലും ഈ നാമത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. അവൻ പറഞ്ഞു, വഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവ അർറഹ്മാനു റഹീം. നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാകുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. എന്താണ് അവന്റെ പ്രത്യേകത? ഹുവ അർറഹ്മാനു റഹീം, അവൻ റഹ്മാനാണ്, റഹീമാണ്. സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കുഞ്ഞുണ്ട് എന്ന് ജൽപ്പിച്ച നസാറാക്കൽ അവരുടെ വാദത്തെ കുറിച്ച് പറയവേ ഈ പേര് അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞതായി കാണാം. അള്ളാഹുവിന് ഒരു കുഞ്ഞുണ്ട് എന്ന് വാദിച്ച നസാറാക്കൾക്കുള്ള മറുപടിയിൽ ഈ പേര് റഹ്മാൻ എന്ന പേര് അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വ തൻശഖുൽ അർദു വ തഖറുൽ ജിബാലു ഹദ്ദ അൻ ദഉ ലിർറഹ്മാനി വലദ. ആകാശങ്ങൾ ഇടിഞ്ഞു വീഴാനായിരിക്കുന്നു, ഭൂമി പിളർന്നു മാറാറായിരിക്കുന്നു, പർവ്വതങ്ങൾ തകർന്നു വീഴാനായിരിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? അൻ ദഉ ലിർറഹ്മാനി വലദ, റഹ്മാനായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കുഞ്ഞുണ്ട് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. എന്നിട്ടും എന്തേ ഇവയൊന്നും തകർന്നു വീഴാത്തത്? അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്. എന്നിട്ടും ഇവയൊന്നും തകർന്നു വീഴാത്തത്? അള്ളാഹു റഹ്മാനാണ്. അവനേക്കാൾ ആക്ഷേപം കേട്ടു നിൽക്കുന്നതിൽ ക്ഷമയുള്ള മറ്റൊരാളുമില്ല. ലാ അഹദ അസ്ബറ മിൻ അല്ലാഹ് മിൻ അദൻ യസ്മഉ യദ്ദഊന ലഹു വലദൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ ആക്ഷേപം കേൾക്കുന്നതിൽ ക്ഷമിക്കുന്ന മറ്റൊരാളുമില്ല. അവർ അള്ളാഹുവിന് ഒരു കുഞ്ഞുണ്ട് എന്ന് പറയുന്നു, അവനാകട്ടെ അവർക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. യാ സുബ്ഹാനല്ലാഹ്. ഈ ആയത്തുകളിൽ അള്ളാഹു വീണ്ടും പറഞ്ഞു, അൻ ദഉ ലിർറഹ്മാനി വലദ വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതി റഹ്മാനി അബ്ദ. നോക്കൂ നിങ്ങൾ, ഈ മൂന്ന് ആയത്തുകളിൽ തുടർച്ചയായി അള്ളാഹു സുബ്ഹാനഹു വ തആല അർറഹ്മാൻ എന്ന പദം എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തു ത്വാഹ അള്ളാഹു പറഞ്ഞു, അർറഹ്മാനു അലൽ അർശി സ്തവ, റഹ്മാനായ റബ്ബ് അർശിനു മുകളിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു, അർശിനു മുകളിൽ ആരോഹിതനായിരിക്കുന്നു, ഇരുമിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി സൂറത്തു ത്വാഹയിൽ കാണാം. ഇങ്ങനെ പലയിടത്തും റഹ്മാൻ എന്ന നാമം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അർറഹീം എന്ന നാമവും ഖുർആനിൽ പലയിടങ്ങളിൽ മറ്റ് നാമങ്ങളുമായി അനവധി തവണ ചേർത്തി പറയപ്പെട്ട നാമമാണ് റഹീം എന്ന നാമം. അല്ലാഹു റഹീമാണ് എന്ന നാമം മറ്റു നാമങ്ങളുമായി പലപ്പോഴും ചേർത്തി പറയപ്പെട്ടിട്ടുണ്ട്. ചിലയിടങ്ങളിൽ റഹ്മാൻ എന്ന നാമവുമായി ചേർത്തി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേട്ട ചില ആയത്തുകൾ അതിന് ഉദാഹരണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചേർത്തി പറയപ്പെട്ട നാമമാണ് റഹീമുൻ ഗഫൂർ. ഗഫൂറുൻ റഹീം എന്നത് ഖുർആനിൽ ധാരാളം തവണ വന്നിട്ടുണ്ട്. ധാരാളക്കണക്കിന് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറു റഹീം എന്ന നാമം ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചേർത്തി പറയപ്പെട്ട നാമമാണ് അസീസ്, അസീസുൻ റഹീം. അതുപോലെ ചേർത്തി പറയപ്പെട്ട നാമമാണ് വദൂദ്, വദൂദുൻ റഹീം. അതുപോലെ തന്നെ ചേർത്തി പറയപ്പെട്ട നാമമാണ് അൽബർ. ഈ പറയപ്പെട്ട നാമങ്ങളെല്ലാം ചേർത്തി പറഞ്ഞതിലുള്ള അർത്ഥങ്ങൾ ഇൻഷാ അള്ളാഹ് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. റഹ്മാൻ റഹീം എന്നീ രണ്ട് നാമങ്ങൾ തമ്മിൽ പ്രകടമായ ഒരു വ്യത്യാസമുണ്ട്. റഹ്മാൻ എന്ന നാമം റഹീം എന്ന നാമത്തെക്കാൾ വിശാലമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ അത് ആദ്യം പറഞ്ഞത്. റഹ്മാൻ എന്ന നാമം റഹീം എന്ന നാമത്തെക്കാൾ വിശാലമായ അർത്ഥമുള്ളതാണ്. മാത്രമല്ല റഹ്മാൻ എന്ന നാമം സൃഷ്ടികളിൽ ഒരാൾക്കും പറയപ്പെടാൻ അനുവാദമില്ലാത്ത പേരാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ചിലത് സൃഷ്ടികൾക്ക് പറയാൻ അനുവാദമുള്ളതാണ്, ചില നാമങ്ങൾ അങ്ങനെ പറയാൻ അനുവാദമില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ നമ്മൾ അള്ളാഹ് എന്ന പേര് പറഞ്ഞു. ആ നാമം സൃഷ്ടികളിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും ചാർത്തി കൊടുക്കാൻ പറ്റാത്ത പേരുകളിൽ, അതിന് അനുവാദമില്ലാത്ത പേരുകളിൽ ഒന്നാണ് അർറഹ്മാൻ എന്ന പേര്.
എന്നാൽ റഹീം എന്ന പേര് സൃഷ്ടികളിൽ ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ചേർത്തി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനിത്തും അനിത്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഹുൻ റഹീം. റഊഫ്, റഹീം, ഈ രണ്ട് നാമങ്ങളും അള്ളാഹുവിന്റെ പേരുകളാണ്. പക്ഷെ ഈ രണ്ട് പേരുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും പറയപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഖുറാഫികളായ ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് ന്യായമായി ഇത് പറയാറുണ്ട്. അവർ പറയും, നിങ്ങൾ പറയും, അള്ളാഹിനെ പറ്റി പറയുന്ന പോലെ നബിനെ പറ്റി പറയാൻ പാടില്ല. അള്ളാഹു തന്നെ ഖുർആനിൽ അള്ളാഹിനെ പറ്റി റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തന്നെ ഖുർആനിൽ റസൂലുള്ളാഹിയെ പറ്റിയും റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിനുള്ള മറുപടി? അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പറയപ്പെടാവുന്ന, സൃഷ്ടികൾക്കും ചേർത്തി പറയാവുന്ന പേരുകൾ, അത്തരം പേരുകൾ അവ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിന്റെ അർത്ഥം പരിപൂർണമാണ്. അള്ളാഹുവിന് യോജിച്ച രൂപത്തിലാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. സൃഷ്ടികളിലേക്ക് ചേർത്തി പറയുമ്പോൾ സൃഷ്ടികളുടെ ദൗർബല്യങ്ങളും അവരുടെ കുറവുകളും അവക്ക് യോജിച്ച രൂപത്തിലാണ് അതിനർത്ഥം പറയേണ്ടത്. ഉദാഹരണത്തിന്, ഉദാഹരണം വ്യക്തമാകുന്നതിന് വേണ്ടി സൂറത്തു അൽ ഇൻസാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ കുറിച്ച് പറഞ്ഞു, ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിനൽ ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്ന ഖലഖ്ന അൽ ഇൻസാന മിൻ നുത്ഫത്തൻ അംശാജ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. ശമീഅ്, ബസീർ എന്നീ രണ്ട് നാമങ്ങൾ അള്ളാഹുവിന്റെ പേരുകളാണ്. മനുഷ്യരെ കുറിച്ച് അള്ളാഹു പറയും, ഞാൻ മനുഷ്യരെ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, ഫജ അല്ലാഹു നാം അവനെ ആക്കിയിരിക്കുന്നു, ശമീഅൻ ബസീറ കേൾവിയുള്ളവനാക്കിയിരിക്കുന്നു, ബസീറാക്കിയിരിക്കുന്നു കാഴ്ചയുള്ളവനാക്കിയിരിക്കുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു കേൾക്കുന്നത് പോലെ മനുഷ്യൻ കേൾക്കുമെന്നാണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല കാണുന്നത് പോലെ മനുഷ്യൻ കാണുമെന്നാണോ? അല്ല. ഇതേ കാര്യം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റഹീം എന്ന് പറഞ്ഞപ്പോഴും ഉള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്ത് പോലെയല്ല റസൂലുള്ളാഹിയുടെ റഹ്മത്ത്. അള്ളാഹുവിന്റെ റഹ്മത്തും റസൂലുള്ളാഹിയുടെ റഹ്മത്തും തമ്മിൽ അങ്ങേയറ്റത്തെ വ്യത്യാസമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച അവന്റെ 100 റഹ്മത്തുകളിൽ ഒന്ന് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അത്. ഇൻഷാ അല്ലാഹ് ഇനി വിശദീകരിക്കുന്ന ചില ഹദീസുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് സഹോദരങ്ങളെ അർറഹ്മാൻ അർറഹീൻ എന്നീ രണ്ട് നാമങ്ങളുടെ അർത്ഥം? ഈ രണ്ട് നാമങ്ങളും അറിയിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തരമായ ഒരു വിശേഷണമാണ്. ഏതാണത്? അർറഹ്മ. അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യമുള്ളവനാണ് എന്നാണ് ഈ രണ്ട് നാമങ്ങളും അറിയിക്കുന്നത്. റഹ്മാൻ എന്നാലും കാരുണ്യമുള്ളവൻ എന്നാണ് അർത്ഥം, റഹീം എന്നാലും കാരുണ്യമുള്ളവൻ എന്നാണ് അർത്ഥം. എന്താണ് ഈ രണ്ട് നാമങ്ങളുടെയും അർത്ഥത്തിലുള്ള വ്യത്യാസങ്ങൾ? റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം എന്ന്, പൊതുവെ നമ്മൾ പരിഭാഷയിൽ വായിക്കും റഹ്മാൻ എന്ന പരമകാരുണ്യകൻ, റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി. എന്താണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് നാമങ്ങൾ തമ്മിൽ, ഈ രണ്ട് പേരുകൾ തമ്മിലുള്ള വ്യത്യാസം? രണ്ട് അഭിപ്രായങ്ങൾ പ്രബലമായി പണ്ഡിതന്മാർക്ക് വിഷയത്തിലുണ്ട്. അതിൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ രണ്ട് അഭിപ്രായങ്ങൾ പ്രബലമായ അഭിപ്രായങ്ങളാണ്. അതിലൊന്ന് നമുക്കിടയിൽ വളരെ പ്രസിദ്ധമായ അഭിപ്രായമാണ്, പലപ്പോഴും പല ആളുകളും ചെറിയ പ്രായത്തിൽ കേട്ട് ശീലിച്ചതാണ്. ചിലർ പറഞ്ഞു, അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ അവൻ ദുനിയാവിൽ കാഫിരീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കുമെല്ലാം കാരുണ്യം ചൊരിയുന്നവനാണ്, പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രം കാരുണ്യം ചൊരിയുന്നവനാണ്. ഈ പറഞ്ഞ രൂപത്തിൽ ദുനിയാവിലും ആഖിറത്തിലും കാരുണ്യം ചൊരിയുന്നവനാണ് റഹ്മാൻ. ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്കും കാഫിരീങ്ങൾക്കും ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രമായും കാരുണ്യം ചൊരിയുന്നവനാണ് റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു, പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രം കാരുണ്യം ചൊരിയുക എന്നതിനെയാണ് റഹീം എന്ന നാമം അറിയിക്കുന്നത്. ഇതാണ് ഒന്നാമത് പറയപ്പെട്ട അഭിപ്രായം. ഇത് വളരെ പ്രസിദ്ധമായ അഭിപ്രായമാണ്. മുഫസ്സിറുകളിൽ പലരും ഈ അഭിപ്രായം എടുത്തു ഉദ്ധരിച്ചതായി കാണാം. അതിന് തെളിവായി വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചില ആയത്തുകളിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റഹീം എന്ന നാമം എടുത്തു പറയവേ അവൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല വകാന ബിൽ മുഅ്മിനീന റഹീമ, അവൻ മുഅ്മിനീങ്ങളോട് റഹീമാൻ. അതാണ് അതിന്റെ തെളിവ്. റഹീം എന്നത് പറഞ്ഞപ്പോൾ അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം പറഞ്ഞു, റഹ്മാൻ എന്നത് അങ്ങനെ പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. സൂറത്തു അൽ അഹ്സാബിലെ 43-ാമത്തെ ആയത്താണ്. എന്നാൽ ഈ പറഞ്ഞ അഭിപ്രായം ശരിയല്ല, അതല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിന് വിരുദ്ധമാകുന്ന ചില ആയത്തുകൾ ഖുർആനിൽ മറ്റു ചിലയിടത്തുണ്ട്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു അൽ ബഖറയിൽ പറഞ്ഞു, ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുൻ റഹീം, അല്ലാഹു ജനങ്ങളോട് റഹീമാൻ. അവിടെ മുഅ്മിനീങ്ങളും പെട്ടു കാഫിറുകളും പെട്ടു. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ അഭിപ്രായം ഖുർആനിലെ മറ്റു ചില ആയത്തുകളോട് യോജിക്കുന്നതല്ല. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ്. അതാണ് വല്ലാഹു അലം കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്. അദ്ദേഹം പറഞ്ഞു, അർറഹ്മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർറഹ്മാനു ദുർറഹ്മത്തിൽ വാസിഅ, വിശാലമായ റഹ്മത്തിന്റെ ഉടമ എന്നതാണ് അർറഹ്മാൻ എന്നതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള അറ്റമില്ലാത്ത കാരുണ്യം, അവസാനമില്ലാത്ത കാരുണ്യം, നിലക്കാത്ത കാരുണ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലുള്ള കാരുണ്യം, ആ കാരുണ്യത്തെയാണ് അർറഹ്മാൻ എന്ന നാമം അത് അർത്ഥമാക്കുന്നത്. അതിന് അവസാനമില്ല, ആ കാരുണ്യത്തിന് അറ്റമില്ല, അതിന് ആരംഭമോ അവസാനമോ ഇല്ല. അത്ര വിശാലമായ കാരുണ്യം, അതാണ് അർറഹ്മാൻ എന്ന നാമം അർത്ഥമാക്കുന്നത്. അർറഹീം എന്ന നാമമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ച കാരുണ്യം, ആ കാരുണ്യത്തെ മാത്രമാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, റഹ്മാൻ എന്ന നാമം റഹീം എന്ന നാമത്തെക്കാൾ വിശാലമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നിങ്ങൾ കേൾക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന ലില്ലാഹി മിഅത റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 100 കാരുണ്യമുണ്ട്. വേറെ ചില ഹദീസുകൾ കാണാം, ജഅലല്ലാഹു മിഅത റഹ്മ, അതല്ലെങ്കിൽ ഖലഖല്ലാഹു മിഅത റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല 100 കാരുണ്യത്തെ പടച്ചു. അതായത് ഈ കാരുണ്യത്തെ പടച്ചു എന്നാണ് ദുനിയാവിലും ആഖിറത്തിലും മുഅ്മിനീങ്ങൾക്കും കുഫാറുകൾക്കും, ദുനിയാവിലാണെങ്കിൽ മുഅ്മിനീങ്ങൾക്കും കുഫാറുകൾക്കും, ആഖിറത്തിലാണെങ്കിൽ മുഅ്മിനീങ്ങൾക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 100 കാരുണ്യത്തെ പടച്ചു. അൻസല മിൻഹ റഹ്മതൻ വാഹിദ, ആ കാരുണ്യത്തിൽ നിന്ന് അല്ലാഹു ഒരൊറ്റ കാരുണ്യം മാത്രം ദുനിയാവിലേക്ക് ഇറക്കി. ആ കാരുണ്യമാണ് ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയ 100 കാരുണ്യത്തിൽ നിന്നുള്ള ആ ഒരു ഭാഗം, അതാണ് ജിന്നുകൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പ്രാണികൾക്കും ഇടയിലുമെല്ലാം ഉള്ളത്. എല്ലാവർക്കും ഇടയിലുള്ള കാരുണ്യം ഈ ഒരു കാരുണ്യമാണ്. ദുനിയാവിൽ അല്ലാഹു നൽകിയ കാരുണ്യം മുഴുവൻ ഈ ഒരു കാരുണ്യത്തിൽ പെട്ടതാണ്. ആകാശഭൂമികൾ പടച്ചതു മുതൽ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് മുതൽ, ജിന്നുകളുടെ സൃഷ്ടിപ്പ് മുതൽ, അവസാനത്തെ മനുഷ്യൻ വരെ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ കാരുണ്യം ജിന്നുകളിലാകട്ടെ, മനുഷ്യരിലാകട്ടെ, മൃഗങ്ങളിലാകട്ടെ, ജീവികളിലാകട്ടെ, പക്ഷികളിലാകട്ടെ, എന്തിലാകട്ടെ, എവിടെയെല്ലാം നിങ്ങളൊരു കാരുണ്യം കാണുന്നുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ നൂറ് കാരുണ്യത്തിലെ ഒരു ഭാഗം മാത്രമാണ്. ഈ ഒരു കാരുണ്യം അത് മുഖേനയാണ്, അതുകൊണ്ടാണ് അവർ പരസ്പരം അടുപ്പവും ഇണക്കവും കാണിക്കുന്നത്, മനുഷ്യന്മാർ തമ്മിൽ, സൃഷ്ടികൾ തമ്മിൽ. വബിഹായ തറാഹമൂൻ, അള്ളാഹുവിന്റെ ആ കാരുണ്യം കൊണ്ടാണ് അവർക്കിടയിൽ പരസ്പരം കാരുണ്യമുണ്ടാകുന്നത്. ഒരു പ്രയാസമുള്ള ആളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന ആ കാരുണ്യം അള്ളാഹു ഇറക്കിയ ആ ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണ്. വന്യജീവികൾ അവ തങ്ങളുടെ കുട്ടിയോട് സ്നേഹം കാണിക്കുന്നത് ആ കാരുണ്യത്തിൽപ്പെട്ടതാണ്. സിംഹത്തെ കണ്ടിട്ടില്ല നിങ്ങൾ? തിന്നാനുള്ള മൃഗത്തെ കണ്ടുകഴിഞ്ഞാൽ അതിന്റെ മുഖത്ത് വിരിയുന്ന ക്രൗര്യം കണ്ടിട്ടില്ല നിങ്ങൾ? അതിന്റെ ശക്തി കണ്ടിട്ടില്ല നിങ്ങൾ? അതെങ്ങനെയാണ് അവയുടെ മൃഗങ്ങളെ കടിച്ചു കയറി തിന്നുന്നത് എന്ന് കണ്ടിട്ടില്ലേ? പക്ഷേ അതിന് സ്വന്തം കുഞ്ഞിനോട് കാരുണ്യം കാണിക്കണമെന്ന് മനസ്സിലായത്, അതിനോട് അടുപ്പം കാണിക്കുന്നത് ഈ കാരുണ്യത്തിൽപ്പെട്ടതാണ്. വേറെ ചില റിവായത്തുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്ത തർഫ അൽ ഫറസ ഹാഫിറഹ അൻ വലദിഹ ഖശ്യത അൻ തുസീബഹു. ഒരു കുതിര അതിന്റെ കാല് തന്റെ കുട്ടിയുടെ മേൽ തട്ടുന്നതിൽ നിന്ന് തട്ടാതിരിക്കുന്നതിനു വേണ്ടി ശ്രദ്ധിച്ച് കാലുയർത്തുന്ന ആ കാരുണ്യം അത് ആ നൂറ് കാരുണ്യത്തിലെ ഒരു ഭാഗത്തിൽ നിന്നുള്ളതാണ്. അത്ര ചെറിയതുവരെ, അതുവരെ ഈ ഒരൊറ്റ കാരുണ്യത്തിൽപ്പെട്ടതാണ്. വഅഖറല്ലാഹു തിസ്അൻ വതിസ്ഈന റഹ്മതൻ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. ബാക്കി 99 കാരുണ്യവും അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്തേക്കായി മാറ്റിവെച്ചതാണ്. ശരി, ഈ 100 കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച ഈ 100 കാരുണ്യം, ചില ഹദീസുകൾ കാണാം, ഈ ഹദീസിന്റെ ചില റിവായത്തുകൾ കാണാം, റസൂലുള്ള പറഞ്ഞു, കുല്ലു റഹ്മത്തിൻ തിബാഖ മാ ബൈന അസ്സമാഇ വൽ അർദ്. 100 കാരുണ്യം എന്ന് നിങ്ങൾ ഈ കേട്ടല്ലോ, ആ ഓരോ കാരുണ്യവും ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള അകൽച്ച അത്ര വലുപ്പമുണ്ട്. ഓരോ കാരുണ്യവും ആകാശവും ഭൂമിയും അതിനിടയിലുള്ള വിടവുകൾ എത്ര വലുപ്പമുണ്ടോ അത്രയുണ്ട് ഓരോ കാരുണ്യവും. നിങ്ങൾ ഈ കേട്ട ഈ 100 കാരുണ്യം, ഇത് മുഴുവൻ അള്ളാഹുവിന്റെ റഹീം എന്ന നാമത്തിൽ ഉൾപ്പെടുന്നതാണ്. കാരണം ഇതൊക്കെ അവൻ സൃഷ്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. അവൻ സൃഷ്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ച ഈ റഹ്മ, അതാണ് റഹീം എന്ന നാമം അറിയിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും റഹ്മാൻ? ഈ 100 റഹ്മത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടി മാത്രമാണ്. അവൻ സൃഷ്ടിച്ചതാണ്, അവന്റെ അടിമകൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. അതാണ് റഹീം എന്ന നാമം കൊണ്ട് അറിയിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും റഹ്മാനിന്റെ വിശാലത? അപ്പോൾ എത്രയായിരിക്കും അള്ളാഹുവിന്റെ കാരുണ്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് എത്ര സത്യമാണ്. ലൗ യഅലമുൽ മുഅ്മിനു മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ മാ തമഅ ബിജന്നതിഹി അഹദ് ولو يعلم الكافر ما عند الله من الرحمه ما قلط من جنته احد. ഒരു കാഫിർ അല്ലാഹുവിന്റെ അടുക്കലുള്ള കാരുണ്യം എന്താണ് എന്നെങ്ങാനും അവൻ അറിഞ്ഞിരുന്നെങ്കിൽ ما قلط من جنته احد, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരാളും ഒരിക്കലും നിരാശപ്പെടില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നരകത്തിൽ പ്രവേശിച്ചവർ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഈ കാരുണ്യത്തിൽ നിന്ന് ഒരു പങ്കുപോലും ലഭിക്കാത്തവരാണ്. എത്രമാത്രം വലിയ വാലിമീങ്ങളായതുകൊണ്ടാണ് അവരതിൽ പ്രവേശിച്ചത്, എത്രമാത്രം വലിയ അതിക്രമികളായതുകൊണ്ടാണ് അവരതിൽ പ്രവേശിച്ചത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിന് നൽകിയ ഉപദേശങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി കാണാം, إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. الرحمن آية الله إلا أن تانجل كشيخ شبادكم أن وابانا بوديكم نوند ആരാ പറയുന്നത്? ഇബ്രാഹിം നബി പറയാൻ. ഈ ആയത്തിന് വിശദീകരിച്ച മുഫസ്സിറീങ്ങൾ ചില ആളുകൾ പറഞ്ഞു, അവിടെ അദ്ദേഹം റഹ്മാൻ എന്ന വാക്ക് ഉപയോഗിച്ചതിന് പിന്നിലുള്ള കാരണം അല്ലാഹു അലം, വാപ്പ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് അദാബ് ലഭിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് ഒരു തരിമ്പ് പോലും നിങ്ങൾ അർഹനല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇത്ര വിശാലമായ കാരുണ്യം, ആ കാരുണ്യത്തിൽ നിന്നൊരു പങ്കുപോലും ലഭിക്കാതിരിക്കണമെങ്കിൽ എത്രമാത്രം വലിയ ദുൽമായിരിക്കണം ശിർക്ക് എന്നത്! എത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യൻ മറന്നിരിക്കണം, എത്രമാത്രം അള്ളാഹുവിനോട് അവൻ ധിക്കാരം കാണിച്ചിരിക്കണം, എത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തെ അവൻ നിസ്സാരപ്പെടുത്തിയിരിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സഹോദരങ്ങളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അർറഹ്മാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലുള്ള കാരുണ്യമാണ്. സഹോദര, നീ എത്ര ചിന്തിച്ചാലും അവന്റെ ആ കാരുണ്യത്തിന്റെ വിശാലത നിനക്ക് ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എന്റെ ബുദ്ധി അത് ഉൾക്കൊള്ളുകയില്ല, അത് ദുർബലമാണ്. ഇരിക്കട്ടെ, അർറഹീം എന്ന നാമം അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള കാരുണ്യം, ആ കാരുണ്യത്തിൽ ദുനിയാവിൽ നിലനിൽക്കുന്ന ഈ കാരുണ്യം അതെങ്കിലും നിന്റെ ബുദ്ധി കൊണ്ട് നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? ആകാശഭൂമികളെ സൃഷ്ടിച്ചതു മുതൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികൾക്ക് ചൊരിഞ്ഞു നൽകിയ കാരുണ്യത്തിന്റെ വിശാലത എത്ര വലുതാണ്! നിന്റെ കുഞ്ഞ് അതിന്റെ കാലിൽ എന്തെങ്കിലും ഒരു ചെറിയ മുറിവ് തട്ടുമ്പോൾ നിന്റെ മനസ്സിൽ നീ അനുഭവിക്കുന്ന പ്രയാസമില്ലേ? അതിന്റെ വേദനയിൽ നീ കാണുന്ന ആ കാരുണ്യമില്ലേ? എത്ര വലുതാണത്! ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഈ ദുനിയാവിലേക്ക് ഇറക്കിയ 100 കാരുണ്യത്തിലെ ഒരു ഭാഗം, ആ ഒരു ഭാഗത്തിൽ നിന്നാണ് എന്ന് നീ മനസ്സിലാക്കുമ്പോൾ എന്തായിരിക്കും റബ്ബിന്റെ കാരുണ്യം? എത്രമാത്രം റഹ്മത്തുള്ളവനായിരിക്കണം റബ്ബ് സുബ്ഹാനഹു വതആല! ആ വലിയ പാഠം ഈ പറഞ്ഞ നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കാരുണ്യമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മുൻപ് പഠിച്ച അടിസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ ഇടയ്ക്ക് ഓർക്കണം. അള്ളാഹുവിന് കാരുണ്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികളെ പോലുള്ള കാരുണ്യമല്ല. അവരോട് നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സാദൃശ്യപ്പെടുത്താൻ പാടില്ല, ശമപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിന്റെ മഹത്വത്തിനും അവന്റെ ഗാംഭീര്യത്തിനും അവന്റെ വലുപ്പത്തിനും യോജിച്ച രൂപത്തിലുള്ള കാരുണ്യമാണ് അള്ളാഹുവിനുള്ളത്. അത് സൃഷ്ടികളുമായി താരതമ്യം ചെയ്യപ്പെടാനേ പറ്റുകയില്ല. അതിനുമാത്രം വിശാലമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള, പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സുന്നി മദ്രസകളിലും മറ്റും വായിക്കപ്പെടുന്ന അഖീദകളിൽ പ്രധാനപ്പെട്ടതാണ് അഷാരി അഖീദ. അഷാരി അഖീദക്കാർ അവരുടെ അടുക്കൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ അവർ പറയും അത് അള്ളാഹുവിന്റെ കാരുണ്യമല്ല ഉദ്ദേശം, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അനുഗ്രഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. യാ സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മനോഹരമായ ഒരു വിശേഷണത്തെ എങ്ങനെയാണ് അവർ നശിപ്പിച്ചത് എന്ന് നോക്കൂ നിങ്ങൾ. അവർ പറഞ്ഞു കാരുണ്യം എന്ന് പറയാൻ പാടില്ല, അള്ളാഹു റഹ്മാനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയാൻ ഉദ്ദേശിക്കുന്നവനാണ് എന്നാണ്. അള്ളാഹു അനുഗ്രഹം ചൊരിയാൻ ഉദ്ദേശിക്കുക എന്നത് അവന്റെ കാരുണ്യത്തിൽ പെട്ടതാണ്. അനുഗ്രഹം ചൊരിയാൻ ഉദ്ദേശിക്കൽ അത് മാത്രമല്ല കാരുണ്യം, അതിൽ അതിനേക്കാൾ വിശാലമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ അറിയിക്കുന്ന ആയത്തുകളും ഹദീസുകളും ധാരാളമുണ്ട്. അതിൽ ചിലത് മാത്രം നിങ്ങൾ കേൾക്കുക. ഇത് വിശാലമായി പറയാനുള്ള വിഷയമാണ്, നമ്മൾ ചുരുക്കി അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യം എന്ന വിശേഷണം, അതാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഏറ്റവും വിശാലമായിട്ടുള്ളത്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഏറ്റവും വിശാലമായ വിശാലമായ വിശേഷണം കാരുണ്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റഹ്മാൻ എന്ന നാമം അള്ളാഹുവിന്റെ അടുക്കലുള്ള കാരുണ്യത്തെ അറിയിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് തെളിവായി ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പലയിടത്തും റഹ്മാൻ എന്ന നാമത്തോടൊപ്പം അർശിനെ കുറിച്ച് പറയുന്നത്. അർറഹ്മാനു അലൽ അർശ് ഇസ്തവ, റഹ്മാനായ റബ്ബ് അർശിന്റെ മേൽ ആരോഹിതനായിരിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടി ഏതാണ്? അർശാണ്. അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു, വസിഅ കുർസിയുഹു അസ്സമാവാതി വൽ അർദ്. അള്ളാഹുവിന്റെ കുർസി, അവന്റെ പാദം വെക്കുന്ന, അല്ലെ, കുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പാദം വെക്കുന്ന പാദപീഠത്തിനാണ് കുർസി എന്ന് പറയുന്നത്. വസിഅ കുർസിയുഹു, അള്ളാഹുവിന്റെ പാദം വെക്കുന്ന അവന്റെ പാദപീഠം, അത് ആകാശ ഭൂമികളെ മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്നു. ഇബ്നു മസ്ഊദിന്റെ റിവായത്തിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, ഓരോ ആകാശങ്ങൾക്കുമിടയിൽ 500 വർഷത്തെ ദൂരമുണ്ട്. 500 വർഷത്തെ ദൂരം. 500 വർഷത്തെ ദൂരം എന്നത് നിങ്ങൾ വലിയ വേഗതയിൽ പോകുന്ന റോക്കറ്റോ അതല്ലെങ്കിൽ വലിയ വാഹനമോ അതിന്റെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ധാരാളം ദൂരം ഉണ്ടാവും. ഒരു മനുഷ്യൻ 500 വർഷം നിർത്താതെ നടന്നു എന്നിരിക്കും, എത്ര ദൂരം ഉണ്ടാവും? ഏറ്റവും പതുക്കുള്ള യാത്ര അതാണ്. ഒരു മനുഷ്യൻ 500 വർഷം നടന്നു എന്നിരിക്കാം, എത്ര ദൂരം ഉണ്ടാവും? ഓരോ ആകാശങ്ങൾക്കുമിടയിൽ 500 വർഷത്തെ ദൂരമുണ്ട്. 7 ആകാശങ്ങളുണ്ട്. എന്തായിരിക്കും അതിന്റെ വലുപ്പം? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ അർശ്, അള്ളാഹു 7 ആകാശം കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസിയാണ്. അതിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുഴുവൻ അള്ളാഹുവിന്റെ പാദപീഠം കുർസി അത് വിശാലമായി ഉൾക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി ഹദീസിൽ കാണാം, മസ്സമാവാതു സബ വൽ അർദൂന സബ ഫിൽ കുർസിയി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാ ഫി അർദി ഫലഹ്. 7 ആകാശങ്ങളും 7 ഭൂമികളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസിയിന് മുൻപിൽ ഒരു വലിയ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട ഒരു ചെറിയ വളയം പോലെയാണ്. കയ്യിൽ ധരിക്കുന്നൊരു വള നമ്മൾ മരുഭൂമിയിൽ കൊണ്ടിട്ടാൽ എത്ര വലുപ്പമുണ്ടാവും? ആ വളയും മരുഭൂമിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! അതുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസിയിന് മുൻപിൽ ആകാശഭൂമികൾ മുഴുവൻ, 7 ആകാശങ്ങളും 7 ഭൂമിയും സർവ്വതും. എന്തായിരിക്കും അതിന്റെ വലുപ്പം? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ കുർസിയിന്റെ വലുപ്പം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൽ കുർസിയു, അള്ളാഹുവിന്റെ കുർസി എന്നത് അവന്റെ അർശിനെ അപേക്ഷിച്ചാൽ നേരത്തെ പറയപ്പെട്ട പോലെ ഒരു വലിയ മരുഭൂമിയിൽ കൊണ്ടുപോയി ഇടപ്പെട്ട ഒരു ചെറിയ വളയം പോലെ. അള്ളാഹുവിന്റെ കുർസി അർശിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു വലിയ മരുഭൂമിയിൽ കൊണ്ടുപോയി ഇടപ്പെട്ട ഒരു ചെറിയ വളയം പോലെയാണ്, അത്ര വലുപ്പതിനോ കുർസിയന്. അപ്പോൾ എന്തായിരിക്കും ഈ പറഞ്ഞ അർശ്? ആ അർശാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ്. ഏറ്റവും വലിയ സൃഷ്ടി അർശാണ്. എന്നിട്ടാണ് നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത് അള്ളാഹു അക്ബർ. അള്ളാഹുവാണ് എല്ലാത്തിനേക്കാളും വലിയവൻ, അർശിനേക്കാൾ വലിയവൻ, കുർസിയിനേക്കാൾ വലിയവൻ, ആകാശഭൂമികളെക്കാൾ വലിയവൻ. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി والارض جميعا قبضته يوم القيامه والسماوات مطويات بيمينه. അവർ അല്ലാഹുവിനെ ആദരിക്കേണ്ട മുറപ്രകാരം ആദരിച്ചിട്ടില്ല. ഭൂമി അല്ലാഹുവിന്റെ കയ്യിൽ ഒരു പിടിയായിരിക്കും. ആകാശത്തെ അവൻ ചുരുട്ടി പിടിക്കുന്നതാണ്. يوم نطوي السماء كطي سجل للكتب. പുസ്തകങ്ങളിലെ ഏടുകൾ ചുരുട്ടുന്നതുപോലെ ആകാശത്തെ നാം ചുരുട്ടിയെടുക്കുന്ന ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്ബിദുല്ലാഹു അൽ-അർദ ബിയമീനി വയത്വി അസ്സമാവാത് സുമ്മ യഖൂൽ. ഭൂമി അവൻ തന്റെ വലതു കൈ കൊണ്ട് പിടിക്കും, ആകാശത്തെ അവൻ ചുരുട്ടിയെടുക്കും. എന്നിട്ട് അല്ലാഹു പറയും, അനൽ മലിക് ഐന മുലൂക്കുൽ അർദ്, ഞാനാകുന്നു സർവാധിരാജനായ രാജാവ്, എവിടെ ഭൂമിയിലെ രാജാക്കന്മാർ? وانا الجبار واين الجبارون, ഞാനാകുന്നു ജബ്ബാർ, ഭൂമിയിൽ അതീശത്വം കാണിച്ച് നടന്നവർ അവരെവിടെ? എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. ഇത് ഒരാൾ തിരിച്ചറിഞ്ഞാൽ അവന്റെ മനസ്സിൽ മിസ്ഖാ സറ കിബിർ ബാക്കിണ്ടാവില്ല. അവൻ എത്ര ചെറുതാണെന്ന് അവന് മനസ്സിലാവും. എന്നിട്ടാണ് അവൻ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം. അതുകൊണ്ടാണ് ഖുർആനിൽ പലയിടത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റഹീമുൻ അസീസ് എന്നീ നാമങ്ങൾ, അസീദുർ റഹീം എന്നീ രണ്ട് നാമങ്ങൾ പലയിടത്തും അള്ളാഹു ചേർത്തു പറഞ്ഞതായി കാണാം. പണ്ഡിതന്മാർ പറഞ്ഞു അതിന്റെ ഉദ്ദേശം ഇതാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിങ്ങളോട് കാരുണ്യം ചെയ്യുന്നത് അവന്റെ എന്തെങ്കിലും ദുർബലത കൊണ്ടല്ല, അവൻ പ്രതാപമുള്ളവനാണ്, എന്നിട്ടാണ് അവൻ നിന്നോട് കാരുണ്യം ചെയ്യുന്നത്. പൊതുവെ മനുഷ്യന്മാർക്ക് പ്രതാപം വർദ്ധിക്കുന്നതനുസരിച്ച് കാരുണ്യം കുറയും. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ സൃഷ്ടികളുടെ കാര്യം? ഒരാൾക്ക് പ്രതാപം അധികരിക്കുന്നതിനനുസരിച്ചുള്ള കാരുണ്യം കുറയും. പൊതുവെ അള്ളാഹുവിനെ ഭയക്കുന്നവനും നന്മയും തിന്മയും പേടിക്കുന്നവനാണെങ്കിൽ ഒഴികെ, പൊതുവെ മനുഷ്യർ അവന് അധികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവന്റെ കാരുണ്യം കുറയും, അവന്റെ തീരുമാനം കുറച്ച് ശക്തമായിരിക്കും. പ്രതാപത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അസീസാണ്, റഹീമാണ്. അവന് നിന്റെ യാതൊരു ആവശ്യവുമില്ല, നിന്റെ ഇബാദത്ത് കൊണ്ട് അവന് യാതൊരു ആവശ്യവുമില്ല. നിന്നെ പടച്ചത് തന്നെ അവൻ നിന്നോട് ചെയ്ത കാരുണ്യമാണ്. നിനക്ക് നന്മകളിലേക്ക് വഴിയൊരുക്കിയത് അവനാണ്, എന്നിട്ടാണ് അവൻ നിനക്ക് കാരുണ്യം ചൊരിയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം അത് പരിപൂർണ വിശാലമാണ്. സൃഷ്ടികളിൽ എവിടെയും അള്ളാഹുവിന്റെ കാരുണ്യം എത്താത്ത ഒരിടവും നിനക്ക് കാണാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ടാണ് അവന്റെ അർശ് പറയുന്നതിനോടൊപ്പം റഹ്മാൻ എന്ന നാമം പലയിടത്തും പറഞ്ഞത്. അർറഹ്മാനു അലൽ അർശി സ്തവ, അർശ് ആകാശ ഭൂമികളെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന അവന്റെ സൃഷ്ടിയാണ് എങ്കിൽ കാരുണ്യമെന്നത് ആകാശ ഭൂമികളെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന അവന്റെ വിശേഷണമാണ്. അവന്റെ കാരുണ്യത്തിന്റെ അംശമില്ലാതെ നിന്റെ ശരീരത്തിലാകട്ടെ, നിന്റെ ചുറ്റുപാടുകളിലാകട്ടെ, ഒരിഞ്ച് സ്ഥലം പോലും നിനക്ക് കാണാൻ പറ്റില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ നദറ ഇലാ ആയാത്തില്ലാഹി ബിഐനിൽ ബസീറ, ആരെങ്കിലും ഉൾക്കാഴ്ചയുള്ള കണ്ണോടുകൂടി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കിയാൽ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളങ്ങൾ സർവ ഇടങ്ങളിലും കാണും. ഏതുപോലെ? സമുദ്രത്തിന് വെള്ളം എപ്രകാരമാണോ, അന്തരീക്ഷത്തിൽ വായു എപ്രകാരമാണോ, അതുപോലെ ആകാശ ഭൂമികളിൽ മുഴുവൻ കാണാവുന്ന ഇടത്തെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളങ്ങൾ നിനക്ക് കാണാൻ സാധിക്കും. എവിടെയും അതില്ലാത്തതായി കാണില്ല. ചെറിയ ഉറുമ്പിൽ അതുണ്ട്, വലിയ ആനയിൽ അതുണ്ട്, രണ്ടു കാലിൽ നടക്കുന്ന മനുഷ്യരിൽ അതുണ്ട്, ഈ സൃഷ്ടിച്ചു വെക്കപ്പെട്ട ഭൂമിയിൽ അതുണ്ട്. എന്തിനു നിനക്ക് ബാധിക്കുന്ന പ്രയാസങ്ങളിൽ വരെയുണ്ട്, നിനക്ക് ബാധിക്കുന്ന പ്രയാസങ്ങളിൽ വരെയുണ്ട്. സൃഷ്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഡോക്ടർമാർ പൊതുവെ ആളുകൾക്കിടയിൽ കാരുണ്യത്തിന്റെ അടയാളമായി പറയപ്പെടുന്ന ആളുകളാണ്. നേഴ്സന്മാർ, ചികിത്സിക്കുന്ന നേഴ്സുമാർ പൊതുവെ ആളുകൾ കാരുണ്യത്തിന്റെ അടയാളമായി പറയുന്ന ആളുകളാണ്. അവർ നിന്റെ അസുഖം മാറ്റുന്നതിന് വേണ്ടി നിന്നെ വേദനിപ്പിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് നൽകുന്ന വേദനകൾ പോലും നിന്നോടുള്ള കാരുണ്യമാണ്, നിനക്ക് നൽകുന്ന പ്രയാസങ്ങൾ പോലും നിനക്കുള്ള കാരുണ്യമാണ്. അവന്റെ ഏതു പ്രവൃത്തിയിലും, അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഏതു പ്രവൃത്തിയിലും ദുനിയാവിൽ നിനക്ക് കാരുണ്യം കാണാൻ സാധിക്കും. അതില്ലാതെ ഒരു സ്ഥലം പോലും അള്ളാഹു ഒഴിച്ചു നിർത്തിയിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء. الله പറഞ്ഞിരിക്കുന്നു, എന്റെ ശിക്ഷ അത് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം ഞാൻ ബാധിപ്പിക്കുന്നതാണ്, എന്റെ ശിക്ഷ അതെല്ലാവർക്കുമില്ല. ورحمتي وسعت كل شيء, എന്നാൽ എന്റെ കാരുണ്യമാകട്ടെ അത് എല്ലാ വസ്തുക്കൾക്കും ഞാൻ എന്റെ കാരുണ്യം, അള്ളാഹു അതിനെ ചൂഴ്ന്ന്, അവന്റെ കാരുണ്യം വിശാലമായി ചൂഴ്ന്നിരിക്കുന്നു. വസ്യാത്തിന ഒരു കാര്യത്തെ ചൂഴ്ന്നിരിക്കുന്നു, ഞാൻ അതിനെ മൂടിയിരിക്കുന്നു. എന്നാൽ സർവ വസ്തുക്കളെയും എന്റെ കാരുണ്യം മൂടിയിരിക്കുന്നു, എന്നാൽ എന്റെ ശിക്ഷയാകട്ടെ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ ജനിച്ചാൽ ജനിക്കുന്നത് മുതൽ അവൻ ഗർഭപാത്രത്തിലുള്ളത് മുതൽ അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ മേലുണ്ട്. അവൻ ജനിച്ചു കുട്ടിയായി വളർന്ന് പ്രായപൂർത്തി എത്തുന്നതുവരെ അവൻ ചെയ്ത കാര്യങ്ങൾ ആ തെറ്റുകൾക്കൊന്നും അള്ളാഹ് ശിക്ഷിക്കുന്നില്ല, പരലോകത്തൊരു ശിക്ഷയില്ല. എന്നാൽ അവൻ ചെയ്ത നന്മകൾക്ക് പ്രതിഫലമുണ്ട്. അതോടൊപ്പം ഒരു നന്മ പോലും ചെയ്യാതെ അവന് അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകിക്കൊണ്ടിരിക്കാൻ. ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത്? ആ സന്ദർഭത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിൽ ആ മനുഷ്യനെ മുഴുവനാക്കി മാറ്റി വച്ചിരിക്കുന്നു. മുഴുവൻ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ്, റബ്ബിന്റെ റഹ്മത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്. അള്ളാഹു പറഞ്ഞു, കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, നിങ്ങളുടെ റബ്ബ് അവന്റെ ബാധ്യതയായി കാരുണ്യത്തെ മാറ്റിവെച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ കാരുണ്യം എന്നത് അവന്റെ ബാധ്യതയായി മാറ്റിവെച്ചിരിക്കുന്നു. അവൻ കാരുണ്യം ചെയ്യണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ആരെങ്കിലും അവനെ നിർബന്ധിക്കാനുണ്ടോ? ഇല്ല. ഫഇന്നല്ലാഹ ലാ മുക്രിഹ ലഹ, അള്ളാഹുവിനെ നിർബന്ധിക്കാൻ ഒരാളുമില്ല. സർവ സൃഷ്ടികളും നിലകൊള്ളുന്നത് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്താലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ലമ്മാ ഖദൽ ഖൽഖ്, അള്ളാഹു സൃഷ്ടിപ്പ് അത് പൂർത്തീകരിച്ചപ്പോൾ, അതല്ലെങ്കിൽ സൃഷ്ടിപ്പ് ഉദ്ദേശിച്ചപ്പോൾ, കതബ ഇൻദഹു ഫൗഖൽ അർശി ഇന്ന റഹ്മതി സബഖത് ഗദബി, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ സൃഷ്ടിപ്പ് ഉദ്ദേശിച്ചപ്പോൾ അവൻ തന്റെ അർശിനു മുകളിൽ അവൻ എഴുതി വച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി വച്ചു. എന്ത് എഴുതി വച്ചു? സബഖത് റഹ്മതി ഗദബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു. ഖുർആനിൽ നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ നിങ്ങൾ നോക്കൂ, എവിടെയും അള്ളാഹുവിന്റെ കാരുണ്യമാണ് ആദ്യമുള്ളത് ശിക്ഷ പിന്നീടാൻ. മനുഷ്യർ ധിക്കാരം ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നു, അള്ളാഹു റസൂലുകൾ അയക്കുന്നു, അതിനു മുൻപ് അവർ ശിക്ഷിക്കുന്നില്ല. റസൂലുകൾ അവർ ധിക്കരിക്കുന്നു, അപ്പോഴാണ് ശിക്ഷ വരുന്നത്. കാരുണ്യമാണ് ആദ്യം ഉണ്ടാകുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ ആദ്യം പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്, ശിക്ഷ പിന്നീടാണ് വന്നത്. അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് തെറ്റ് ചെയ്തതിന് ശേഷമാണ്. വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് സർവസ്തുതിയും. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, അള്ളാഹു അവന്റെ അടിമകളോട് കാരുണ്യം കാണിച്ചു. റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബാണിവൻ എന്ന് കേൾക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ വരാവുന്ന ഭയമുണ്ട്. അള്ളാഹു അവന്റെ ഭയത്തെ അതിരുകടക്കാതിരിക്കാൻ ഉടനെ തന്നെ പറയുന്നു, അർറഹ്മാൻ അർറഹീം, റബ്ബ് റഹ്മാനാണ് റഹീമാണ്, അള്ളാഹുവിന് കാരുണ്യമുണ്ട്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവൻ പലയിടത്തും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞതായി കാണാം. പൊതുവെ മനുഷ്യർ യഹൂദർ അവർക്ക് പൊതുവെ കാണാൻ പറ്റുന്ന കാര്യമാണ്. യഹൂദരുടെ ചരിത്രത്തിൽ അവരുടെ തൗറാത്തിൽ അള്ളാഹുവിനെ അവരുടെ അടുക്കൽ കർത്താവ് എന്നവർ വിളിക്കുന്ന റബ്ബിനെ ക്രൂരനായി ചിത്രീകരിക്കുന്ന പലതും കാണാൻ സാധിക്കും. കഥകൾ ധാരാളമുണ്ട്, അതിൽ ധാരാളം കഥകളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കൂ, ശിർക്ക് ഒരാളിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ റബ്ബ് കാരുണ്യവാനാണ് എന്ന ചിത്രം അവരുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാകുന്നത് കാണാം. നമ്മുടെ നാട്ടിൽ ആളുകൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എട്ട് കൈയുണ്ടാവും, എട്ട് കൈയിലും ഒരു കൈയിൽ മഴുണ്ടാവും, ഒരു കൈയിൽ വാളുണ്ടാവും, ഒരു കൈയിൽ ഓരോ കൈയിലും ഓരോ ആയുധങ്ങൾ ഉണ്ടായിരിക്കും. പല്ലുകളാകട്ടെ പേടിപ്പെടുത്തുന്ന പല്ലുകളായിരിക്കും, ചിലപ്പോൾ രക്തം ഇങ്ങനെ ഉറ്റി വീഴുന്ന രൂപത്തിലായിരിക്കും. ഒരു എന്നിട്ട് ഉറഞ്ഞു തുള്ളുന്ന ദൈവങ്ങളാണ് അവരുടെ കണ്ണിൽ ദൈവം. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ അർറഹീം, റബ്ബ് റഹ്മാനാണ് റഹീമാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് എത്ര സത്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നാമങ്ങളും കേൾക്കണ്ട, എല്ലാ വിശേഷണങ്ങളും കേൾക്കണ്ട. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഏതെങ്കിലും ഒരു വിശേഷണം അതിന്റെ കുറച്ചു ഭാഗം ഒരാൾ കേട്ടാൽ പിന്നെ എങ്ങനെയാണ് അയാൾ മുസ്ലിം ആവാതിരിക്കുക? തനിച്ച് നിഷേധിക്കല്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാതിരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളാതിരിക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം ഏത് ദീനിലുണ്ട് റബ്ബിനെ കുറിച്ച് ഇങ്ങനെ മനോഹരമായി പരിചയപ്പെടുത്തുക എന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചതിന് എത്ര നമ്മൾ റബ്ബിന് നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഈ കാരുണ്യം അത് അവന്റെ കോപത്തെക്കാൾ മുൻകടന്നിരിക്കും. മാത്രമല്ല നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയെത്ര തിന്മകൾ മനുഷ്യർ ചെയ്യുന്നു, എത്രയെത്ര ധിക്കാരങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു. ഫിർഔൻ അവൻ തന്റെ സമൂഹത്തിന് മുൻപിൽ എഴുന്നേറ്റ് നിന്ന് അന റബ്ബുകുമുൽ അഅല എന്ന് പറഞ്ഞവനാണ്, ഞാനാണ് ഏറ്റവും ഉന്നതനായ നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞവനാണ്. എത്ര വർഷമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിന് മുൻപിൽ റസൂലായി നബിയായി അള്ളാഹു നിശ്ചയിച്ചത്? എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് അവന് കാണിച്ചു കൊടുത്തത്? എത്രയെത്ര ആയത്തുകൾ! സൂറത്തുൽ ബഖറ നിങ്ങൾ എടുത്തു വായിക്കുക. യഹൂദന്മാർ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചെയ്ത കാരുണ്യം നിങ്ങൾ നോക്കൂ, എത്രയെത്ര തവണയാണ് അവരല്ലാഹുവിനെ ധിക്കരിക്കുന്നു, വീണ്ടും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നു, വീണ്ടും അവർ ധിക്കരിക്കുന്നു, വീണ്ടും പുറത്തു കൊടുക്കുന്നു. ഓരോ തവണയും അവരുടെ ധിക്കാരത്തിന്റെ കാരുണ്യം വർദ്ധിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യമാകട്ടെ യാതൊരു നിലക്കും കുറയുന്നില്ല. ഇന്ന റഹ്മതി ശബഖത് ഗദബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശാലമായ കാരുണ്യം ബോധ്യപ്പെടുത്തി നൽകുന്ന പ്രസിദ്ധമായ ഹദീസുകളിൽ പെട്ടതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ യുദ്ധത്തിൽ നിന്ന് തടവുകാരായി പിടിച്ചുകൊണ്ടുവന്ന ചില ആളുകൾ, സ്ത്രീകൾ കുട്ടികൾ, അവരെ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ആ കൂട്ടത്തിലുണ്ട് ഒരു സ്ത്രീ. അവളുടെ മുലപ്പാൽ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. കുട്ടിയെ കയ്യിൽ കിട്ടിയിട്ടില്ല, അവൾക്ക് പാല് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ വജദ സബിയൻ ഫി സബി അഖദതുഹു, ആ കൂട്ടത്തിൽ ചെറിയ കുട്ടികളെ കണ്ടാൽ അവൾ ആ കുട്ടിയെ പോയി എടുക്കുകയാണ്. അവളുടെ കുട്ടിയല്ല, ഒരു കുട്ടിയെ ലഭിച്ച ചെറിയ കുട്ടിയാണ് എങ്കിൽ അതിനെ അവൾ എടുത്ത് പാൽ കൊടുക്കുകയാണ്. അങ്ങനെ അവൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് സഹാബികൾ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, അതറൗന ഹാദിഹി ത്വാരിഹത വലദഹ ഫിന്നാർ, ഈ ഉമ്മ അവളുടെ കുട്ടിയെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന്, തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവളുടെ കുട്ടിയെ കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ പറഞ്ഞു, ലാ വഹിയ തഖ്ദിറു അലാ അല്ലാ തത്റഹു, ആ സ്ത്രീക്ക് ഒരിക്കലും തന്റെ കുട്ടിയെ എറിഞ്ഞുകളയാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ആ കുട്ടിയോട് ഈ ഉമ്മക്കുള്ള കാരുണ്യത്തെക്കാൾ തന്റെ അടിമകളോട് കാരുണ്യമുള്ളവനാണ്. കുട്ടികൾ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ, ഉമ്മയുപ്പയൊക്കെ ആണെങ്കിൽ കുട്ടി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ വലുതാവട്ടെ ചെറുതാവട്ടെ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആ കുട്ടിയെ മാറ്റിവെച്ചേക്കാം. ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ എത്രയെത്ര ആളുകൾ വാപ്പമാര് പറയും, എന്റെ മയ്യത്ത് നീ അവനെ കാണിക്കാൻ പാടില്ല, ഉമ്മ പറയും അവനെ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല, അവന്റെ മുഖം തന്നെ എനിക്ക് കാണണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആല തിന്മകളിൽ ഏറ്റവും വലിയ തിന്മ നീ ചെയ്തു എന്ന് വിചാരിക്കുക, എന്നിട്ട് നീ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അവൻ നിനക്ക് പുറത്തു വരും. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ റഹീം എന്ന നാമം ചേർത്തു പറഞ്ഞ മറ്റൊരു നാമം വദൂദ് എന്ന നാമം. വദൂദ് എന്നാണ് ഇഷ്ടപ്പെടുന്നവൻ, സ്നേഹിക്കുന്നവൻ എന്നാണ്. ഇൻഷാല്ലാഹ് പിന്നീട് കൂടുതൽ വിശദീകരിക്കാം. വദൂദ് എന്നാൽ സ്നേഹിക്കുന്നവൻ എന്നാണ്. റഹീമുൽ വദൂദ് അല്ലെങ്കിൽ വദൂദുർ റഹീം, അള്ളാഹു വദൂദാണ് റഹീമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ രണ്ട് നാമങ്ങൾ ചേർത്തു പറയാനുള്ള കാരണം മനുഷ്യരിൽ ചിലർ ഒരാൾ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ അവർക്ക് പുറത്തു കൊടുത്തേക്കാം, പക്ഷെ അവൻ സ്നേഹിക്കാൻ സാധ്യതയില്ല. ഒരാൾ നിന്നോട് കടുത്ത തെറ്റ് ചെയ്തു, അയാൾ നിന്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ച് പുറത്തു കൊടുക്കും, പക്ഷെ നിന്റെ മനസ്സിൽ അയാളോട് സ്നേഹം വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നീ അയാളെ അയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്, പക്ഷേ മനസ്സിൽ അയാളോട് ഇഷ്ടം തോന്നിക്കൊള്ളണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിന്നോട് പൊറുക്കും. എത്ര വലിയ തെറ്റ് നീ അവനോട് ചെയ്താൽ, അവന് കുഞ്ഞുണ്ട് എന്ന് വാദിക്കുക, എത്ര വലിയ തെറ്റാണത്. എന്നാൽ ആ തെറ്റ് അല്ലാഹുവിനോട് മാപ്പ് പറഞ്ഞാൽ അവൻ പുറത്തു നൽകും. അവന്റെ മഗ്ഫിറത്ത് എത്ര വിശാലമാണ്. സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കിടങ്ങുകളിൽ കുഴിച്ചിട്ട് കിടങ്ങുകളിലേക്ക് വലിച്ചെറിഞ്ഞ, അവരെ ജീവനോടുകൂടി കത്തിച്ചു കളഞ്ഞ ഒരു സമൂഹത്തിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് സൂറത്തു അൽ ബുറൂജിൽ. ആ ചരിത്രം പറഞ്ഞത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇല്ല മൻ താബ വആമന വഅമില സാലിഹ. ഈ പറഞ്ഞവർക്ക് ശിക്ഷയുണ്ട്, പക്ഷേ എന്നോട് മാപ്പ് ചോദിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നത്. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, യുഹരിഖൂന ഔലിയാഅ, അവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കിടങ്ങുകളിൽ ഇട്ട് കത്തിക്കുന്നു. വഹുവ യദ്ഊഹും ഇല തൗബതി വൽ മഗ്ഫിറ, അല്ലാഹു ആ സന്ദർഭത്തിലും അവരെ ക്ഷണിക്കുന്നത് തൗബ ചെയ്യാനും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാനുമാണ്. ഞാൻ പുറത്തു നൽകാമെന്നാണ് അള്ളാഹു പറയുന്നത് ആ സന്ദർഭത്തിൽ പോലും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ശിർക്ക് എന്നതിന്റെ വൃത്തികേട് എത്ര വലുതാണ് എന്നത്. കലാകാലം നരകത്തിൽ കിടക്കാൻ മാത്രമുള്ള തിന്മയായി എങ്ങനെ അത് മാറിയെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു വതആല നിന്റെ അടുക്കൽ നിന്ന് ആവശ്യപ്പെട്ട ഏകമായ ഒരു കാര്യം, നീ ശിർക്ക് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹദീസിൽ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ അയാളെ നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിലേക്ക് ഇടുന്നതിന് മുൻപ് അയാൾ പറയും, ഞാൻ എന്തും ഇതാ ദുനിയാവിൽ നൽകാൻ തയ്യാറാണ്, എന്തും തരാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു അയാളോട് പറയും, ഞാൻ നിന്നോട് ആദമിന്റെ മുതുകിലായിരിക്കെ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്, അല്ലാ തുശ്രിക് ബി ശൈഅ ഫഅബൈതദാ, നീ നിന്നോട് ഞാൻ ആകെ ആവശ്യപ്പെട്ടത് ശിർക്ക് ചെയ്യാൻ പാടില്ലാണ്, നീ അത് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വിശാലമാണ് എന്നതും നരകത്തിൽ പോകുന്നവൻ ആ കാരുണ്യത്തെ എത്രമാത്രം നിസ്സാരപ്പെടുത്തി എന്നതും നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിന്റെ വിശാലത ബോധ്യപ്പെടുത്തുന്ന സംഭവമാണിത്. ഈ കുട്ടിയും ഉമ്മയുമായുള്ള സംഭവം ഹമ്മാദ് ഇബ്നു സലമ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ യസുറുനി أن أمر يوم القيامة صار إلى والدي പരലോകത്ത് എന്റെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല അത് എന്റെ മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നില്ല. നിങ്ങളെ കാര്യം നിങ്ങളെ വാപ്പാനും ഉമ്മാനും ഏൽപ്പിക്കാം എന്ന് അല്ലാഹു പറയുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നില്ല. ഫഇന്ന റബ്ബി അർഹമു മിൻ വാലിദൈ, എന്റെ റബ്ബ് എന്റെ മാതാപിതാക്കളെക്കാൾ എന്നോട് കാരുണ്യമുള്ളവനാണ്. നീ രഹസ്യമായി ചെയ്തത്, നീ ചെയ്ത ധിക്കാരങ്ങൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നീ പകരമായി നൽകിയ നന്ദികേട്, അതിക്രമങ്ങൾ, മോശത്തരങ്ങൾ, വൃത്തികേടുകൾ നിന്റെ മാതാപിതാക്കൾക്ക് മുന്നിലായിരുന്നു കാണിക്കപ്പെട്ടിരുന്നത് എങ്കിൽ അവർ ചിലപ്പോൾ പറയുവനെ നരകത്തിലേക്ക് ഇടണമെന്ന്. എത്രയെത്ര മനുഷ്യന്മാർ പറയുന്നത് നമ്മൾ കാണാറുണ്ട്, തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ നോക്കി ഇവനൊക്കെ എങ്ങനെയാണ് അള്ളാഹു പുറത്തു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ വന്നതായി കാണാം, ഒരിക്കൽ ഒരു മനുഷ്യൻ രണ്ടാളുകൾ ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിലൊരാൾ നന്മ ചെയ്യുന്ന നല്ല ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാണ്, മറ്റൊരാളാകട്ടെ തിന്മകൾ പ്രവർത്തിക്കുന്നവനാണ്. ഒന്നാമത്തെയാൾ രണ്ടാമത്തെയാൾ തിന്മ ചെയ്യുന്നവനെ കാണുമ്പോഴൊക്കെ പറയും, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തെറ്റ് ചെയ്യരുത്. മറ്റേയാൾ പറയും, ഖല്ലിനി വറബ്ബി, നീ എന്നെ എന്റെ റബ്ബിനെ വെറുതെ വിട്ടേ, ഞങ്ങളെ കാര്യം നീ, അത് ഞങ്ങൾക്കിടയിലുള്ള കാര്യമാണ്. മാ ബുഇസ്റ റഖീബൻ അലൈ, എന്റെ കാര്യം നോക്കാനുള്ള മേൽനോട്ടക്കാരനായി അല്ല നിന്നെ നിയോഗിച്ചിട്ടില്ല. അങ്ങനെ ഇയാളിത് പറയുക തിരിച്ചുപോകും. ഒരിക്കലും ഈ മനുഷ്യൻ ഒരു തിന്മ ചെയ്യുന്നത് അയാളുടെ ഈ പറഞ്ഞ സുഹൃത്ത് കണ്ടു. അയാൾ ഇയാളെ ഉപദേശിച്ചു. ഇത് കേട്ടപ്പോൾ മറ്റേയാൾക്ക് ദേഷ്യം പിടിച്ചയാൾ പറഞ്ഞു, നീ എന്നെ ഒഴിവാക്കണം. അപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലാഹു നിനക്ക് പുറത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരലോകത്ത് ഈ രണ്ടുപേർ കൊണ്ടുവരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മൻ ദല്ലദീ യതഅല്ല അലയ്യ അല്ല അഗ്ഫിറ ലിഫുലാൻ, ഞാൻ ഒരാൾക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ ഇവൻ ആരാണ്? എന്റെ മേൽ ഇങ്ങനെ സത്യം ചെയ്തു പറയാൻ ഇവൻ ആരാണ്? ഫഇന്നി ഖദ് ഗഫർതു ലിഫുലാൻ, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു. വ അഹ്ബത്തു അമലക, നിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ നിഷ്ഫലമാക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുടെ കാരുണ്യത്തിന്റെ വിശാലതയാണ്. ഒരാൾക്കും അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്ന് നീ അയാളോട് പറയേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നിന്റെ ബുദ്ധിക്ക് എത്ര ചിന്തിച്ചാലും മനസ്സിലാകാൻ സാധിക്കാത്തത്ര വിശാലമാണ്. അവൻ അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മനസ്സ് തട്ടി പറഞ്ഞാൽ ആകാശഭൂമികളോളം വിശാലതയുള്ള തിന്മകളാണ് അവൻ പ്രവർത്തിച്ചിട്ടുള്ളത് എങ്കിലും അവ പുറത്തു കൊടുക്കാൻ അള്ളാഹു തയ്യാറാണ്. അൽ ഗഫൂർ അൽ ഗഫാർ എന്നീ നാമങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അവ നമുക്ക് കേൾക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്കുമേൽ ചൊരിഞ്ഞിട്ടുള്ള കാരുണ്യത്തിന്റെ അടയാളങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടവ തന്നെ ധാരാളമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചിന്തിക്കണം, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന കാരുണ്യങ്ങൾ എത്ര വലുതാണ് എന്ന്. അത് ഓർത്താൽ മാത്രമേ അതിന് ശുക്ർ പറയാന്നുള്ളത് ഉണ്ടാവുള്ളൂ. അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നത് മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ സംഭവിക്കുള്ളൂ. ഒന്ന്, ഒന്നാമത്തെ അതിന്റെ ഫസ്റ്റത്തെ പടി, അൽ-ഇഅ്തിറാഫു ബിന്നിഅമ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സുകൊണ്ട് ബോധ്യപ്പെടലാണ്. അത് ബോധ്യപ്പെടണമെങ്കിൽ ആദ്യം അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നീ ഓർക്കണം. എത്രയെത്ര അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കാത്തതുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? പലപ്പോഴും ആളുകൾ ഓർക്കാത്ത നന്മകളിൽ ഒന്നാണ് അയാളുടെ ഭാര്യ അയാളെ സ്നേഹിക്കുന്നു എന്നത്. അള്ളാഹു ചെയ്ത കാരുണ്യമാണ്. ഭാര്യ നിന്നെ സ്നേഹിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എത്രയെത്ര കുടുംബങ്ങൾ സ്നേഹം എന്താണ് എന്നറിയാത്ത ആളുകൾ എത്രയെത്ര ആ കുടുംബങ്ങളുണ്ട്. നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു നിനക്ക് ചെയ്യുന്നു വലിയ കാരുണ്യമാണത്. എപ്പോഴെങ്കിലും നീ അതിന് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നിന്റെ മക്കൾ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണത്. എപ്പോഴെങ്കിലും നീ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ദുനിയാവിൽ നിനക്ക് കാണാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ആ നന്മകളെ കുറിച്ച് ആദ്യം നീ ചിന്തിക്കണം. എങ്കിലും നന്മയ്ക്ക് നന്ദി പറയാം. അത് രണ്ടാമത്തെ കാര്യം, അതിന് നന്ദി പറയാം. മൂന്നാമത്തെ കാര്യം, ആ നന്മകൾ എടുത്തു പറയുക, അള്ളാഹുവാണ് എനിക്കിത് ചെയ്തു തന്നത് എന്ന് എടുത്തു പറയാം. തഹദ്ദുസു ബിന്നിഅമ നിഅമത്തെ എടുത്തു പറയാം. ഇതാണ് നന്ദി കാണിക്കുക എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നന്ദി ഏതാണ് അനുഗ്രഹം എന്ന് മനസ്സിലാക്കുക. രണ്ട്, അതിന് നന്ദി പറയുക. മൂന്ന്, ആ അനുഗ്രഹങ്ങൾ എടുത്തു പറയുക. അനുഗ്രഹം എടുത്തു പറയുക എന്നുള്ളത് എങ്ങനെയായിരിക്കണം? ആ അനുഗ്രഹങ്ങൾ അറിയുന്ന ആളുകൾ, നിനക്കൊരു അനുഗ്രഹം ലഭിച്ചതായി ഒരാൾക്കറിയാം എങ്കിൽ അയാളോട് പറയണം, അള്ളാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ്. അല്ലാതെ നിന്നോട് അസൂയ കാണിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് പോയിട്ട് നിന്റെ അനുഗ്രഹങ്ങൾ നീ പറയരുത്. അത് അയാൾ നിനക്കെതിരെ നിന്റെ അസൂയ, നിന്നോടുള്ള അസൂയ വർദ്ധിക്കാനാണ് കാരണമാണ്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നീ ഓർക്കണം. ആ അനുഗ്രഹങ്ങളിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു റഹ്മാനിൽ എടുത്തു പറഞ്ഞ ആദ്യം പറഞ്ഞ രണ്ട് അനുഗ്രഹമുണ്ട്. അള്ളാഹു പറഞ്ഞു, അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അർറഹ്മാൻ, റഹ്മാനായ റബ്ബ് എന്താണ് അവൻ നിന്നോട് ചെയ്ത കാരുണ്യം? അവൻ ഒന്നാമത്തെ കാര്യം ചെയ്തത് ഖുർആൻ നിനക്ക് പഠിപ്പിച്ചു തന്നു. എത്ര വലിയ കാരുണ്യമാണത്! ഖുർആൻ നിനക്ക് അള്ളാഹു മനസ്സിലാക്കി തന്നു. ഖലഖൽ ഇൻസാൻ, പിന്നെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം പറഞ്ഞു. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു എന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്കെല്ലാം റഹ്മത്തായി കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങയെ നാം നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എത്രമാത്രം അള്ളാഹ്ക്ക് ശുക്ർ പറയണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉൾപ്പെട്ടു എന്നത് കാരണത്താൽ. നിങ്ങൾ ശരിക്കും പഠിക്കേണ്ട വിഷയങ്ങളൊന്നാണ്. ഈ ഉമ്മത്തിൽ ഉൾപ്പെട്ടു എന്നത് കാരണം കൊണ്ട് മാത്രം നമുക്ക് ലഭിച്ച അനേകം അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്, ധാരാളമുണ്ട്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം, മറ്റൊരു ഉമ്മത്തിലെയും ഉൾപ്പെടാതെ ഈ ഉമ്മത്തിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ലഭിച്ച അനുഗ്രഹങ്ങൾ, നീ അത് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നമാ ബുഇത്തു റഹ്മ, ഞാൻ കാരുണ്യമായി കൊണ്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു നിന്നോട് ചെയ്ത കാരുണ്യത്തിൽ പെട്ടതാണ് നിന്നെ ഇസ്ലാമിൽ ഉൾപ്പെടുത്തി എന്നത്. കാരുണ്യങ്ങളിൽ ഏറ്റവും വലിയ കാരുണ്യം, ദുനിയാവിൽ ഏറ്റവും വലിയ കാരുണ്യം അതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കാൻ പറഞ്ഞ, ആഹ്ലാദിക്കാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, അത് ഇസ്ലാമിൽ പ്രവേശിച്ചതിനാണ്. അള്ളാഹു പറഞ്ഞു, ഖുൽ ബിഫദ്ലില്ലാഹി വ ബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറു മിമ്മ യജ്മഊൻ. അള്ളാഹുവിന്റെ ഔദാര്യത്തിനാൽ, അള്ളാഹുവിന്റെ കാരുണ്യത്തിനാൽ അത് അവർക്ക് ലഭിച്ചു എന്നതിനാൽ അവർ സന്തോഷിക്കട്ടെ, അവർ ആഹ്ലാദിക്കട്ടെ. മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ, അവന്റെ ഫളി എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. എത്ര വലിയ കാരുണ്യമാണത്! നീ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇസ്ലാമിലല്ലായിരുന്നു നീ എങ്കിൽ. ആളുകൾ പൊതുവെ പറയാറുള്ളത്, നിരീശ്വരവാദികൾ ചിലപ്പോൾ ചോദിക്കാറ് എങ്ങനെയാണ് ഇവർക്ക് അഞ്ചു നേരത്തെ നിസ്കാരം, റമദാനിലെ നോമ്പ്, സമ്പത്തിലൊരു സക്കാത്ത്? എന്നാൽ സഹോദരൻ, ഒരു മുഅ്മിനിന്റെ മനസ്സ് നിനക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നെങ്കിൽ അവൻ ചിന്തിക്കുന്ന നേരെ തിരിച്ചാണ്. എങ്ങനെയാണ് ഒരാൾ അഞ്ചു നേരം നിസ്കരിക്കാതെ ജീവിക്കുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ ഒരാൾക്ക് കഴിയാൻ പറ്റുന്നത്? എങ്ങനെയാണ് സമ്പത്തിൽ നിന്ന് ഒരു പങ്ക് ദരിദ്രർക്ക് നൽകാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റിയാളെ സമ്പത്തും കൊണ്ട്? എങ്ങനെയാണ് റമദാനിൽ അള്ളാഹുവിന് വേണ്ടി കുറച്ചു നേരം ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് റബ്ബിന്റെ പ്രീതിക്കു വേണ്ടി ആ നോമ്പുതുറയുടെ സന്ദർഭത്തിലുള്ള സന്തോഷം, ആഹ്ലാദം ആസ്വദിക്കുന്നതിന് വേണ്ടി കാത്തിരുന്നൊരു മാസത്തിൽ നോമ്പെടുക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുക? എങ്ങനെയാണ് കഅബയിലേക്ക് അത് കാണുന്ന സന്ദർഭത്തിലുള്ള സന്തോഷം അനുഭവിച്ചറിയാൻ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ആ സന്തോഷം, കഅബ കാണുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം, അത് ലഭിക്കുന്നതിന് വേണ്ടി ഹജ്ജിന് പോകാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാധിക്കുക എന്ന ആ കാര്യം, അതില്ലാതെ ഒരാൾ എങ്ങനെയാണ് ജീവിച്ചു മരിച്ചു പോവുക? അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചു തന്ന മതനിയമങ്ങൾ, അതില്ലാതെ ഒരാൾ എങ്ങനെയാണ് ജീവിക്കുക? റസൂലുള്ളാഹിനെ കുറിച്ച് അറിയാതെ ഒരാൾ എങ്ങനെയാണ് മരിച്ചു പോവുക? എങ്ങനെയാണ് അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും അലിയെയും പോലുള്ള സഹാബികൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെ കാണണമെന്ന പ്രതീക്ഷയില്ലാതെ ഒരാൾ ജീവിക്കുക? എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ നാളെ കാണേണ്ടി വരുമല്ലോ എന്ന പ്രതീക്ഷയില്ലാതെ ഒരു ദിവസമെങ്കിലും ഒരാൾ ഇവിടെ തള്ളി നീക്കുക? ഈ ദുനിയാവിൽ നാളെ എന്റെ റബ്ബിനെ എനിക്ക് കാണാൻ പറ്റുമല്ലോ മരിച്ചു കഴിഞ്ഞാൽ എന്ന ചിന്തയില്ലാതെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് കഴിച്ചുകൂട്ടുക? എങ്ങനെയാണ് അയാളുടെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? അങ്ങാടിയിലൂടെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലിയും അയാളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അള്ളാഹു പറഞ്ഞത് എത്ര സത്യം! വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബു ലാ യഫഖഹൂന ബിഹാ വലഹും ആദാനു ലാ യസ്മഊന ബിഹാ വലഹും അയ്ഉന ലാ യബ്സറൂന ബിഹാ ഉലൈക കൽ അൻആമി ബൽഹും അദൽ. കന്നുകാലികളെ പോലെയാണ് അവർ, അല്ല അതിനേക്കാൾ മോശമാണ്. സഹോദരങ്ങളെ, ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചു നൽകിയ ഈ ദീൻ, അതിലുള്ള നിഅമത്തുകൾ എണ്ണിയാൽ തീരാത്തതാണ്. അതുകൊണ്ടല്ലേ സലഫുകളിൽ ചിലർ പറഞ്ഞത്, ലൗ അലിമ സലാതീൻ വൽ മുലൂക് മാ ഫീ ഖുലൂബിനാ മിനർ റാഹത്തി വത്തമഅനീനതി ലജാലദൂന അലൈ ബിസ്സുയൂഫ്. നമ്മുടെ ഹൃദയത്തിൽ നാം അനുഭവിക്കുന്ന സമാധാനവും സ്വസ്ഥതയും ശാന്തിയും എന്താണ് എന്ന് ഭരണാധികാരികൾക്കും ദരികർക്കും മനസ്സിലായിരുന്നെങ്കിൽ അവരിത് നമ്മിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മെ ഉപദ്രവിച്ചു കളയുമായിരുന്നു. പണ്ഡിതന്മാർ പണ്ട് പറഞ്ഞതാണ്, അവൻ താമസിക്കുന്നത് ചോർന്നൊലിക്കുന്ന വീട്ടിലാണ്, കയ്യിലൊന്നുമില്ല, എങ്കിലും അവന്റെ മനസ്സ് റാഹത്തിലാണ്. അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ കണ്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടുത്തെ കുറിച്ച് സഹാബികൾ പറഞ്ഞു, മാ ശബിഅ ആലു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ത്വഅാമിൻ സലാസത അയ്യാമിൻ ഹത്താ ഖുബിദ്. മരിക്കുന്നത് വരെ അവിടുന്ന് 3 ദിവസം അവിടുത്തെ കുടുംബം തുടർച്ചയായി വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. അവിടുത്തെ മസ്ജിദ് ഒരു മഴ പെയ്താൽ വെള്ളം കൊണ്ട് ചെളി കൊണ്ട് നിറയുന്ന മസ്ജിദായിരുന്നു. മുതർ ഗോത്രത്തിൽ നിന്ന് വസ്ത്രം പിന്നി ചീന്തി പോയ ദാരിദ്ര്യം ശരീരത്തിൽ കാണാവുന്ന രൂപത്തിൽ കുറച്ചാളുകൾ വന്നു. റസൂലുള്ളയുടെ മുഖം വിവർണമായി. അവിടുന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി, തിരിച്ചു വന്നു, കയ്യിലൊന്നുമില്ല. സഹാബികൾ പറയുന്നത് വീട്ടിലേക്ക് പോയത് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയാണ്. വീട്ടിലൊന്നുമില്ല. സഹാബികളോട് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ദാനം ചെയ്യണമെന്ന് പറഞ്ഞു. അവരിൽ ചിലർ ദാനം ചെയ്തു. ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും 2 കുന്നുകൾ ഇങ്ങനെ മസ്ജിദിലുണ്ടായി. സഹാബികൾ പറയുകയാണ്, വിവർണമായ മുഖമുണ്ടായിരുന്ന റസൂലുള്ളയുടെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിച്ചു. അവിടുന്ന് തന്റെ വീട്ടിലേക്ക് കയറിപ്പോയപ്പോൾ അവിടെ ഒന്നുമില്ല എന്നറിഞ്ഞിട്ടാണ് ഈ തിരിച്ചു വന്നത്. പക്ഷേ മുതർ ഗോത്രത്തിൽ നിന്ന് വന്ന ആളുകൾക്ക് ചിലത് നൽകാൻ കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവിടുത്തെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിച്ചു. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഗിന, ഹൃദയത്തിന്റെ മനസ്സിന്റെ ധന്യത. അത് ഇസ്ലാമിലല്ലാതെ എവിടെയാണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തിന്റെ ആധാറുകൾ, അതിന്റെ അടയാളങ്ങൾ ദുനിയാവിൽ മുഴുവൻ നോക്കിയാൽ നിനക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ കാരുണ്യം അനേകം ഹദീസുകളിൽ വിശദീകരിച്ചു. അവിടുന്ന് പറഞ്ഞു, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഖാല അല്ലാഹു തബാറക വതആല ലിൽ ജന്ന, സ്വർഗത്തോട് അള്ളാഹു പറഞ്ഞു, അൻതി റഹ്മതി, നീ എന്റെ കാരുണ്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം, സ്വർഗം അള്ളാഹു പടച്ച അവന്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ച കാര്യമാണ്. അതവന്റെ കാരുണ്യമല്ല, അതവന്റെ പടപ്പാണ്. അപ്പൊ അവന്റെ അടുക്കലുള്ള കാരുണ്യത്തിന്റെ വിശാലത എത്രയാണ്? അൻതി റഹ്മതി, നീ എന്റെ കാരുണ്യമാണ്. അർഹമു ബിക മൻ അശാഉ മിൻ ഇബാദി, എന്റെ അടിമകളിൽ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്റെ കാരുണ്യം ഞാൻ നിന്നെ കൊണ്ട് ചൊരിയുന്നതാണ്. ഇങ്ങനെ അനേകം ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തിന്റെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, സിദ്ദീഖുകൾ ശഫാഅത്ത് പറയും, അനേകം പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. സിദ്ദീഖുകൾ ഷുഹദാക്കൾ ശഫാഅത്ത് പറയും, അനേകം പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. നബിമാർ ശഫാഅത്ത് പറയും, അനേകം പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നരകത്തിൽ നിന്ന് ചിലരെ പുറത്തേക്ക് എത്തിക്കും. ഈ പറഞ്ഞ ആളുകളെല്ലാം ശുപാർശ ചെയ്ത് പുറത്തേക്ക് എത്തിച്ചവരെക്കാൾ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ശുപാർശയുമില്ലാതെ അവൻ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഇവരുടെ ആരുടെയും ശുപാർശയില്ലാതെ. അപ്പോൾ സ്വർഗത്തിലുള്ള ആളുകൾ അവരല്ലാഹുവിന്റെ കാരുണ്യത്തിൽ അത്ഭുതപ്പെടുമെന്ന്. എന്നിട്ട് നരകത്തിൽ നിന്ന് പുറത്തു കൊടുത്തിട്ടോ അവരെവിടെയാണ് എത്തിപ്പെടുന്നത്? ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കാണ്. അവസാനം സ്വർഗത്തിൽ പോകുന്ന ആളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അയാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തായിരിക്കും ആദ്യം പ്രവേശിക്കുന്നയാളുടെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. ഇത് ഹഖാണ്. ഈ പറഞ്ഞതെല്ലാം ഹഖാണ്. ഇതെന്തായാലും സംഭവിക്കാനുള്ള കാര്യമാണ്. റസൂലുള്ള പറഞ്ഞതുപോലെ, അല്ലാഹുവേ നീ ഹഖാണ്, നിന്റെ സ്വർഗം ഹഖാണ്, നരകം ഹഖാണ്, നബിമാര് ഹഖാണ്, മുർസലീങ്ങൾ ഹഖാണ്, പരലോകം ഹഖാണ്, എല്ലാം സത്യമാണ്. ഇത് ഉറപ്പായി ഉണ്ടാകുന്ന കാര്യമാണ്. ആ പറഞ്ഞതിൽ ഈ പറയുന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളങ്ങൾ വീണ്ടും കാണാൻ സാധിക്കും. അവസാനമായി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അത്ഭുതകരമായ അടയാളങ്ങളിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വ്യത്യസ്ത ഹദീസുകളിൽ അറിയിച്ച മൃഗങ്ങളോട് വരെ അള്ളാഹു കാണിച്ച കാരുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഉദ്ദിബത്തു ഇംറാഅത്തുൻ ഫീ ഹിറ, ഒരു പൂച്ചയുടെ കാര്യത്തിൽ ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഹബസത്ഹ ഹത്ത മാതത് ജൂഅൻ ഫദഖലത് ഫീഹ അന്നാർ, ആ സ്ത്രീ ആ പൂച്ചയെ കെട്ടിയിട്ടു, അതിന് വെള്ളമോ ഭക്ഷണമോ വെച്ചുകൊടുത്തില്ല. അങ്ങനെ ആ പൂച്ച ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ മരിച്ചു ആ പൂച്ചയുടെ കാരണത്തിൽ. പൂച്ച എത്ര നിസ്സാരനായ ജീവിയാണ്! അതിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെ ശിക്ഷിച്ചിട്ടുണ്ട്. മൃഗത്തോടുള്ള റബ്ബിന്റെ കാരുണ്യമാണ്. അതിനോട് വരെ നിങ്ങൾ എപ്രകാരം ശ്രദ്ധയിൽ പെരുമാറണം എന്ന പാഠം ഇതിലുണ്ട്. അബു ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുതിരയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എന്റെ കുതിര അതിനറിയാം. ഞാൻ അതിന് പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ എന്നെ കുറിച്ച് പറയാൻ ഒരു പരാതിയും വെച്ചു കൊടുത്തിട്ടില്ല. ആ കുതിരയുടെ മുകളിൽ അതിന് താങ്ങാൻ കഴിയാത്ത ഭാരം ഞാൻ ചുമപ്പിച്ചിട്ടില്ല. അതിന് നടക്കാൻ കഴിയാത്ത ദൂരത്തേക്ക് ഞാൻ നടത്തിച്ചിട്ടില്ല. അതുകൊണ്ട് ആ കുതിര അള്ളാഹുവിന്റെ അടുക്കൽ എന്നെ കുറിച്ചൊരു പരാതി പറയില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ ആയത്തുകൾ, ഈ പറഞ്ഞ തെളിവുകൾ സഹാബികളെ സ്വാധീനിച്ച രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു നബിയുടെ കഥ പറഞ്ഞില്ലേ, ഖറഫത് നംലതുൻ നബിയ്യൻ മിനൽ അംബിയ, നബിമാരിൽപ്പെട്ട ഒരു നബി അദ്ദേഹത്തെ ഒരു ഉറുമ്പ് ഒരിക്കൽ കടിച്ചു. ഫഅമറ ബിഖറിയത്തിൻ നംല, അപ്പോൾ അദ്ദേഹം ആ ഉറുമ്പിന്റെ കൂട് ആ കൂടൊന്നാകെ കത്തിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഫഉഹരിഖത്, ആ കൂട് ഒന്നാകെ കത്തിച്ചു കളഞ്ഞു. ഫഔഹല്ലാഹു ഇലൈഹി, അപ്പോൾ അല്ലാഹു ആ റസൂലിനെ ആ നബിക്ക് വഹയി നൽകി. അൻ ഖറഫത്ക നംലതുൻ അഹ്റഖ്ത ഉമ്മത മിനൽ ഉമമി തുസബ്ബിഹ്, അല്ലാഹുവിന് തസ്ബീഹ് പറയുന്ന ഉറുമ്പുകൾ അവരെ എല്ലാം നശിപ്പിക്കാൻ നിനക്ക് കാരണമായത് ഒരു ഉറുമ്പ് നിന്നെ കടിച്ചതാണോ? ഒരൊറ്റ ഉറുമ്പ് നിന്നെ കടിച്ചത്? പണ്ഡിതന്മാർ പറഞ്ഞു, സുബ്ഹാനല്ലാഹിൽ അദീം, അദീമായ ആകാശഭൂമികളുടെ റബ്ബായ, അർശിന്റെ ഉടമസ്ഥനായ, മാലിക്കുൽ മുൽക്കായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ഉറുമ്പിന്റെ കാര്യത്തിൽ ഒരു നബിയെ ആക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ, ആ ഉറുമ്പിനോട് റബ്ബിന്റെ കാരുണ്യം ഇതാണ് എങ്കിൽ, ആ ഉറുമ്പിന്റെ കാര്യത്തിൽ ആ നബിയെ ഉപദേശിക്കാൻ അള്ളാഹുവിന്റെ ഇജ്ജത്തും അവന്റെ പ്രതാപവും അങ്ങ് തടസ്സമായില്ലെങ്കിൽ നോക്കു നിങ്ങൾ റബ്ബിന്റെ കാര്യം എത്ര വലുതാൻ. ഒരു ഉറുമ്പിന്റെ കാര്യത്തിൽ നമ്മൾ ചിലപ്പോ ചില ആളുകൾ വളരെ നിസ്സാരന്മാരായ ആളുകളോട് ആരെങ്കിലും തെറ്റെയ്യുന്ന കണ്ടാൽ അവനു വേണ്ടിയൊന്നും ഞാൻ പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് ചിലപ്പോ നമ്മുടെ അഹങ്കാരം നമ്മെ തടുത്തു നിർത്തും. അവനു വേണ്ടി ഞാൻ സംസാരിച്ചാൽ മോശരല്ലേ? ഒരു ഉറുമ്പിന്റെ കാര്യത്തിൽ നാലിക്കുൽ മുൽക്കായ റബ്ബ് സംസാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അതിൽ വലിയ ഒരു പാഠം നമുക്ക് വേറെയുമുണ്ട്. എന്താണത്? ഒരു ഉറുമ്പിന്റെ കാര്യത്തിൽ, ഒരു പൂച്ചയുടെ കാര്യത്തിൽ റബ്ബ് ഇങ്ങനെ നോക്കുന്നുണ്ട് എങ്കിൽ മനുഷ്യന്മാരുമായുള്ള നമ്മുടെ കാര്യത്തെ അള്ളാഹു എങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും? നമ്മുടെ ഭാര്യയോടുള്ള കാര്യത്തിൽ നമ്മെ അള്ളാഹു എങ്ങനെ പരിശോധിക്കുന്നുണ്ടായിരിക്കും? നമ്മുടെ മക്കളോടുള്ള ബാധ്യതകളുടെ കാര്യത്തിൽ അള്ളാഹു എങ്ങനെയായിരിക്കുന്ന ആൾ നമ്മൾ ചോദ്യം ചെയ്യുക? നമ്മുടെ കുടുംബത്തോടുള്ള ബാധ്യതകളിൽ അള്ളാഹു എങ്ങനെയാണ് നമ്മൾ നാളെ ചോദ്യം ചെയ്യുക? നമ്മുടെ അയൽവാസികളുടെ കാര്യത്തിൽ അള്ളാഹു എങ്ങനെയാണ് നാളെ നമ്മോട് ചോദ്യം ചെയ്യുക? ഒരു ചെറിയ ഉറുമ്പിന്റെ കാര്യം ഇപ്രകാരമാണ് എങ്കിൽ എന്തായിരിക്കും സഹോദരങ്ങളെ മനുഷ്യന്മാരുടെ കാര്യം? എന്തായിരിക്കും അവരുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അവസ്ഥ? അതുകൊണ്ട് ഗൗരവത്തിൽ ഹുഖൂഖുകൾ, മറ്റുള്ളവർക്കുള്ള ബാധ്യതകൾ നൽകുന്നതിൽ നമ്മൾ കുറവ് വരുത്തരുത്. അതിൽ നമ്മൾ ഒരിക്കലും അലസത കാണിക്കരുത്, അശ്രദ്ധ കാണിക്കരുത്. ഗൗരവത്തിൽ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ള പറഞ്ഞില്ലേ, അദ്-ളുൽമു സലാസ, തിന്മകൾ അതിക്രമങ്ങൾ മൂന്ന് രൂപത്തിലാണ്. ളുൽമുൻ ലാ യഗ്ഫിറുഹുല്ലാഹ്, ഒന്ന് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തിന്മയാണ്, അതേതാണ്? ശിർക്കാണ്. വളുൽമുൻ യഗ്ഫിറുഹുല്ലാഹ്, രണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുന്ന തിന്മകളാണ്. അവൻ ഉദ്ദേശിച്ചാൽ അവനത് പുറത്തു കൊടുക്കും, അതേതാണ്? ഒരു മനുഷ്യൻ അവനവനോട് തന്നെ ചെയ്യുന്ന തെറ്റുകളാണ്, നമ്മൾ സ്വന്തത്തോട് ചെയ്യുന്ന തെറ്റുകൾ, നമ്മൾ വരുത്തുന്ന കുറവുകൾ. മൂന്ന്, വളുൽമുൻ ലാ യത്റുഖുഹുല്ലാഹ്, അള്ളാഹു ഒരിക്കലും വെറുതെ വിടാത്ത തിന്മകളാണ്, അത് മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന തെറ്റുകളാണ്. നീ ആരോടാണോ ദുൽമു ചെയ്ത് അവൻ വെറുത്തു തരുന്നത് വരെ, അവൻ പുറത്തു തരുന്നത് വരെ അള്ളാഹു അത് വെറുതെ വിടുകയില്ല. കാരണം അള്ളാഹുവിനോടുള്ള കാര്യമല്ല, അള്ളാഹുവിനോടുള്ളത് അവൻ പുറത്തു തരും. സൃഷ്ടികൾ പരസ്പരമുള്ളത് മറ്റുള്ളവർ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടും. അള്ളാഹു പറയും, എല്ലാവർക്കും നിങ്ങൾ പുറത്തു കൊടുക്കുക രണ്ടാളുകൾക്കൊഴികെ. ഇല്ലാ ലി മുശ്രിക്കൻ വം ഔ മുഷാഹിദ്, ഒന്നാമത്തെ ആൾ മുഷിരിക്കാൻ ശിർക്ക് ചെയ്യുന്നയാൾ, രണ്ടാമത്തെ ആൾ മുഷാഹിന മുഷാഹിന്ന പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾ. അവരുടെ കാര്യം നിങ്ങൾ കാത്തിരിക്കുക, അവർ പരസ്പരം ശരിയാക്കട്ടെ. പരസ്പരമുള്ള ഹുഖൂഖുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, സമയമില്ലേ? ഇൻഷാ ചില കാര്യങ്ങൾ അവസാനത്ത് ദർസിൽ ഒന്നില്ലെങ്കിൽ ഓർമ്മപ്പെടുത്താം, ഇല്ലെങ്കിൽ ഇൻഷാ അള്ളാഹ് പിന്നീട് ഏതെങ്കിലും സമയത്ത് നമുക്ക് ഓർമ്മപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുകയും നാളെ അവന്റെ കാരുണ്യമായ സ്വർഗത്തിൽ നാം ഏവരെയും പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വ ബാരക അല നബിയിന മുഹമ്മദ് വ അല ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനക.